ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ അഞ്ചിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം വിധി എഴുതുന്നത് April 9, വോട്ടെണ്ണൽ May 4. അസമിലും പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് April 9, തമിഴ്നാട്ടിൽ April 23, പശ്ചിമബംഗാളിൽ April 23, 29 രണ്ടു ഘട്ടമായി തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിനും വോട്ടർമാർക്ക് വിവിധ സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPIM CPI. കോൺഗ്രസ് BJP സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ. 2026 ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 100+ സീറ്റുമായി UDF ഭരണത്തിലേറുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരമ്പരാഗത മുന്നണികളുടെ പതനത്തിന് സാക്ഷ്യം വഹിക്കുന്ന തെരഞ്ഞെടുപ്പാകുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. രാജ്യത്തുടനീളമുള്ള LPG വിതരണ കേന്ദ്രങ്ങളിൽ പാചകവാതക വിതരണത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര സർക്കാർ. വാർത്തകൾ വിശദമായി. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് April 9 നടക്കും. വോട്ടെണ്ണൽ May 4. വിശദാംശങ്ങളിലേക്ക്.
കേരളം, തമിഴ്നാട്, അസം, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെയും നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതികളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. കേരളത്തിലും അസമിലും പുതുച്ചേരിയിലും April 9, തമിഴ്നാട്ടിൽ April 23 ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. പശ്ചിമബംഗാളിൽ April 23, 29 രണ്ടു ഘട്ടമായി പോളിംഗ് പൂർത്തിയാകും. എല്ലായിടത്തും May 4 വോട്ടെണ്ണൽ.
All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. Puducherry also will go along with Assam and Kerala.
നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി May 23, പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി March 26. നാമനിർദ്ദേശ പത്രിക പരിശോധന March 24 നടക്കും. കേരളത്തിൽ 140, തമിഴ്നാട്ടിൽ 234, അസമിൽ 126, പശ്ചിമബംഗാളിൽ 294, പുതുച്ചേരിയിൽ 30 എന്നിങ്ങനെ ആകെ 824 മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗോവ, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര, നാഗാലാന്റ്, ത്രിപുര സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തീയതിയും കമ്മീഷൻ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങളിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിനും വോട്ടർമാർക്ക് വിവിധ സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. 25 ലക്ഷത്തോളം ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കായി വിന്യസിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു. 5 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ആകെ 17.4 കോടി സമ്മതിദായകരാണുള്ളത്. 2.19 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജമാക്കുക. ഒരു പോളിംഗ് സ്റ്റേഷനിൽ പരമാവധി 1200 വോട്ടർമാർ മാത്രമേ ഉണ്ടാകൂ. എല്ലാ വോട്ടിംഗ് കേന്ദ്രത്തിലും സമ്പൂർണ്ണ വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം നിലവിൽ വന്ന അന്തിമ വോട്ടർ പട്ടിക പ്രകാരം 2,70,00,000 വോട്ടർമാർ വിധി പ്രഖ്യാപനത്തിൽ പങ്കാളികളാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 100 വയസ്സിന് മുകളിലുള്ള 1571 വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 18-19 ഇടയിൽ പ്രായമുള്ള 4.24 ലക്ഷം കന്നി വോട്ടർമാരും 20-29 ഇടയിൽ പ്രായമുള്ള 45 ലക്ഷം യുവ വോട്ടർമാരും സംസ്ഥാനത്ത് സമ്മതിദാന അവകാശം വിനിയോഗിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്ത് 30,471 പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നഗരമേഖലകളിൽ 6,130 ഗ്രാമീണ മേഖലകളിൽ 24,341 സ്റ്റേഷനുകളാണ് ക്രമീകരിക്കുന്നത്. ഇവയിൽ 790 മാതൃകാ പോളിംഗ് സ്റ്റേഷനുകളും 397 വനിതകൾ നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകളും ആയിരിക്കും. വോട്ടിംഗ് മെഷീനുകളിൽ ഇക്കുറി സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോ പതിപ്പിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്തെ 81 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ CPIM പ്രഖ്യാപിച്ചു. 6 പേർ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 11 മന്ത്രിമാരും 54 സിറ്റിംഗ് MLA പട്ടികയിലുണ്ട്. 5 മണ്ഡലങ്ങളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തുടർച്ചയായി 3-ാമതും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. CPI 25 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. നിലവിലെ മന്ത്രിസഭയിലെ 4 മന്ത്രിമാർ വീണ്ടും ജനവിധി തേടും. GR അനിൽ നെടുമങ്ങാട്ടും, K രാജൻ ഒല്ലൂരിലും, P പ്രസാദ് ചേർത്തലയിലും, J ചിഞ്ചുറാണി ചടയമംഗലത്തും മത്സരിക്കും. നൂറിലധികം സീറ്റുമായി യു ഡി എഫ് അധികാരത്തിലേക്ക് തിരിച്ചുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. രണ്ട് ദിവസത്തിനുള്ളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിൽ പരമ്പരാഗത മുന്നണികളുടെ പതനത്തിന് സാക്ഷ്യം വഹിക്കുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്ന് പി കെ കൃഷ്ണദാസ് തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
രാജ്യത്തുടനീളമുള്ള എൽ പി ജി വിതരണക്കാരിൽ പാചകവാതക വിതരണം നിലച്ചതായി റിപ്പോർട്ടുകളൊന്നുമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പെട്രോളിന്റെയും ഡീസലിന്റെയും വിതരണം പതിവ് പോലെ തുടരുന്നതായും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. രാജ്യത്തുടനീളം ആവശ്യത്തിന് പെട്രോളും ഡീസലും ലഭ്യമായതിനാൽ പരിഭ്രാന്തിയിലാകരുതെന്ന് മന്ത്രാലയം പൌരന്മാർക്ക് നിർദ്ദേശം നൽകി. പി എൻ ജി കണക്ഷനും എൽ പി ജി കണക്ഷനും ഒരുമിച്ച് കൈവശമുള്ളവർ അവരുടെ എൽ പി ജി കണക്ഷൻ ഉടൻ ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം നിർദ്ദേശിച്ചു. പി എൻ ജി കണക്ഷനുള്ള വ്യക്തികൾക്ക് ഗാർഹിക എൽ പി ജി കണക്ഷൻ നിലനിർത്താനോ സർക്കാർ എണ്ണക്കമ്പനികളിൽ നിന്നും അംഗീകൃത വിതരണക്കാരിൽ നിന്നും എൽ പി ജി സിലിണ്ടറുകൾ റീഫിൽ ചെയ്യാനോ അനുവാദമുണ്ടാകില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. തിരുവനന്തപുരം വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൽ തണ്ണിമത്തൻ കൃഷിയുടെ വിജയമധുരം. വന്യമൃഗ ഭീഷണിയെ തരണം ചെയ്താണ് ഈ പ്രദേശത്തെ കർഷകർ മണ്ണിൽ പൊന്നുവിളയിച്ചത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിലെ 5 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി വിളവെടുത്തത്. കാട്ടുപന്നി, മുള്ളൻപന്നി എന്നിവയുടെ ശല്യം രൂക്ഷമായ പ്രദേശമാണ് വിളപ്പിൽ പഞ്ചായത്ത്. ഇതുകാരണം ഒരു വർഷത്തിനിടെ 100 ഹെക്ടറോളം സ്ഥലത്തെ കൃഷിയാണ് മുൻപ് കർഷകർ ഉപേക്ഷിച്ചത്. ഇതിനിടെയാണ് പല വാർഡുകളിലായി 16 കർഷകർ ചേർന്ന് 5 ഏക്കറിൽ തണ്ണിമത്തൻ കൃഷി ഇറക്കിയത്. വന്യമൃഗങ്ങളുടെ ശല്യം തടയാൻ സോളാർ വേലിയും ഇവർ സ്ഥാപിച്ചു. കിരൺ എന്ന ഇനമാണ് നട്ടത്. ആധുനിക രീതിയിലുള്ള കൃഷിയിലൂടെ മികച്ച വിളവാണ് ലഭിച്ചത്.
വരുന്ന സാമ്പത്തിക വർഷത്തേക്ക് ഫാസ്ടാഗ് പാസിനുള്ള വാർഷിക ഫീസ് വർദ്ധിപ്പിച്ചു. നിലവിലെ വാർഷിക ഫീസായ 3000 രൂപയിൽ നിന്ന് 3075 രൂപയായാണ് വർദ്ധിപ്പിച്ചതെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. പരിഷ്കരിച്ച തുക അടുത്ത മാസം 1-ാം തീയതി മുതൽ ബാധകമാകും. പശ്ചിമേഷ്യൻ മേഖലയിൽ നാളെ മുതൽ നടക്കാനിരുന്ന 12-ാം ക്ലാസ് പരീക്ഷകൾ CBSE റദ്ദാക്കി. മാർച്ച് 9 വരെയുള്ള പരീക്ഷകൾ നേരത്തെ മാറ്റിവച്ചിരുന്നു. ഈ പരീക്ഷകളും റദ്ദാക്കിയിട്ടുണ്ട്. പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന രീതി പിന്നീട് പ്രത്യേകം അറിയിക്കുമെന്നും CBSE കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി തുറന്നിട്ടിരിക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അമേരിക്ക ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണകവർച്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി 2 ദിവസത്തെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങി. ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ഡൽഹിയിലും കൊൽക്കത്തയിലും പ്രവർത്തിച്ചിരുന്ന സംഘടിത സ്വർണ്ണക്കടത്ത് അനധികൃത സ്വർണം ഉരുക്കൽ സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. 14 കോടി രൂപയിലധികം മൂല്യം വരുന്ന സ്വർണം, വെള്ളി, ഇന്ത്യൻ കറൻസി എന്നിവ പിടിച്ചെടുത്തതായും 6 പേരെ അറസ്റ്റ് ചെയ്തതായും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിവിധ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 5 ഇടങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം വിധി എഴുതുന്നത് April 9. വോട്ടെണ്ണൽ May 4. അസമിലും പുതുച്ചേരിയിലും തിരഞ്ഞെടുപ്പ് April 9. തമിഴ്നാട്ടിൽ April 23. പശ്ചിമബംഗാളിൽ April 23-29 2 ഘട്ടമായി തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമാക്കുന്നതിനും വോട്ടർമാർക്ക് വിവിധ സൌകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും നിർദ്ദേശം നൽകി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് CPIM CPIയും. കോൺഗ്രസ് BJP സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ. 2026ലും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 100ലധികം സീറ്റുമായി UDF ഭരണത്തിലേറുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പരമ്പരാഗത മുന്നണികളുടെ പതനത്തിന് സാക്ഷ്യം വഹിക്കുന്ന തെരഞ്ഞെടുപ്പാകുമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. രാജ്യത്തുടനീളമുള്ള LPG വിതരണ കേന്ദ്രങ്ങളിൽ പാചകവാതക വിതരണത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.